വിജയത്തിനാവശ്യമായ രണ്ട് കാര്യങ്ങൾ: ശത്രുവിനെ ശരിയാം വണ്ണം അറിയുന്നതും നമ്മെ ശരിയായി അറിയുന്നതുമാണ്. നമ്മുടെ ബലവും ബലഹീനതയും ശത്രുവിൻ്റെ ബലങ്ങളും ബലഹീനതകളും അറിയുന്നതിനാൽ വിജയത്തിലേക്ക് മുന്നേറുവാൻ സാധിക്കും. വിശ്വാസത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ വിശ്വാസത്യാഗികളെ തിരിച്ചറിയുവാനാണ് യൂദ ഇതുവരെ നമ്മെ സഹായിച്ചത്. യൂദയുടെ ലേഖനം 16 വാക്യം വരെ നാം പഠിച്ചു കഴിഞ്ഞുവല്ലോ. വിശ്വാസം വിട്ടുപോയവരുടെ യഥാർത്ഥ അവസ്ഥ യൂദ പൊളിച്ചു കാണിച്ചു. അവരുടെ പ്രത്യേക സ്വഭാവങ്ങളെല്ലാം യൂദ എടുത്തു പറഞ്ഞത് നാം കണ്ടു. ഈ ദുരുപദേഷ്ടാക്കന്മാർ വരുമെന്ന് അപ്പസ്തോലന്മാർ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയതാണ് 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. തുടർന്ന് വിശ്വാസത്യാഗത്തിന്റെ ഈ കാലത്ത് വിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടത് എന്നാകുന്നു 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. വിശ്വാസത്യാഗികൾ വരുമെന്ന് അപ്പസ്തോലന്മാർ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് യൂദ തന്റെ വായനക്കാരെ ഓർപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ യൂദ പറയുന്നത്, ഈ സംഭവ വികാസങ്ങൾ നമ്മെ സ്വസ്ഥത കെടുത്തരുത്, ശല്യപ്പെടുത്തരുത് എന്നതിൽ. വിശ്വാസത്യാഗം ദൈവം അനുവദിച്ചതെന്തോ ആകുന്നു, അവനത് ഒരു ഉദ്ദേശത്തോടെയാണ് അനുവദിച്ചതും. ഞാൻ 17 വാക്യം ഒന്ന് വായിക്കാം. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചവരെ കുറിച്ച് വിവരിക്കുന്നതിൽ നിന്നും യൂദ ഇപ്പോൾ തിരിയുകയാണ്. അവൻ പറയുന്നു, നിങ്ങളോ പ്രിയരെ. ഇതുവരെ സംസാരിച്ചു വന്ന ആ പേജ് അവൻ മറിച്ചു. ഇപ്പോൾ ഇനിയും അവൻ പ്രിയരോടാണ് സംസാരിക്കുവാൻ പോകുന്നത്. ഇവിടെ പ്രിയരെന്നത് യൂദായുടെ പ്രിയരെന്നല്ല. യൂദ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം അവർ ദൈവത്തിന് പ്രിയരായവർ ആകുന്നു എന്നത്ര. തങ്ങളുടെ ജീവിതത്തിൽ ദൈവസ്നേഹം അനുഭവിക്കുന്നവർ ഇവരത്ര. ആ കാരണത്താൽ അവരെ പ്രിയർ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. ദൈവവചനത്തിൽ ആദിയോടന്തം നമ്മോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഓർക്കുവാനാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നാം ദൈവവചനം ഓർക്കണം. ഈ വലിയ സത്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം വരുമ്പോൾ ഇവ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം നിങ്ങളും ഞാനും ദൈവവചനം അറിയണം. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. യേശുവിന്റെ അപ്പോസ്തോലൻ അല്ലായിരുന്നു ഈ ലേഖനത്തിന്റെ എഴുത്തുകാരൻ എന്നുള്ളതിന്റെ തെളിവാണ് ഈ വാക്യം. ഈ യൂദ മുഖവരയിൽ നാം ചിന്തിച്ചതുപോലെ യേശു ക്രിസ്തുവിന്റെ അർദ്ധ സഹോദരനാകുന്നു. യേശു ക്രിസ്തുവുമായി ഒരു രക്തബന്ധം ഉണ്ടായിരുന്നിട്ട് പോലും യൂദ വളരെ വിനയത്തോടുകൂടിയ ഒരു മനോഭാവമാണ് സ്വീകരിക്കുന്നത്. ഈ കാലങ്ങളിൽ അല്ല, ഏതൊരു കാലത്തും ഭൗമികമായ ബന്ധങ്ങൾക്കാണല്ലോ മനുഷ്യൻ അധികം വില നൽകി സംസാരിക്കാറുള്ളത്. തനിക്ക് പറയുവാനുള്ളത് സ്ഥിരീകരിക്കുവാൻ അവൻ അപ്പസ്തോലന്മാരെ ഉപയോഗിച്ചു. ഇതിനു മുൻപും തന്റെ ലേഖനത്തിൽ അവൻ ചെയ്തത് അതുതന്നെയാണ്. നേരത്തെ അവൻ പറഞ്ഞത്, ഞാൻ എഴുതുവാൻ പോകുന്ന വിശ്വാസത്യാഗം എന്ന വിഷയം ഞാൻ മാത്രം കണ്ട ഒരു പുതിയ കാര്യമല്ല. ഇതേക്കുറിച്ച് ഞാൻ ഒരുത്തൻ മാത്രമല്ല എഴുതിയതും ഇതിനു മുൻപ് തന്നെ മറ്റുള്ളവർ ഇതേക്കുറിച്ച് എഴുതിയിട്ടുമുണ്ട്. ഇപ്പോൾ യൂദ ഇവിടെ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ നിങ്ങൾ ഓർപ്പീൻ. ദൈവവചനത്തിന് പറയുവാനുള്ളത് അറിയുക എന്നത് അത്യന്താപേക്ഷിതമായ സംഗതിയാകുന്നു എന്ന് ഈ ലേഖനം അവസാനിക്കുന്നതിന് മുൻപ് നാം കാണുന്നതാണ്. ദൈവവചനത്തിൽ ഒരു ജ്ഞാനമില്ലാതെ ഈ ലോകത്തിൽ താങ്കൾക്ക് ദൈവത്തിനു വേണ്ടി നിലനിൽക്കുവാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനൊരറിവ് മാറ്റിക്കൂടാൻ പാടില്ലാത്തതാണ്. തങ്ങളുടെ ക്രിസ്തീയ നടപ്പിൽ തട്ടി വീഴുന്ന അനേകം വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, പുരുഷന്മാരും സ്ത്രീകളുമായ അനേകർ. അങ്ങനെ സംഭവിച്ചവരിൽ എനിക്കറിയാവുന്ന ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം വചനമറിയില്ല എന്നത് തന്നെയാണ്. വചനത്തെക്കുറിച്ചുള്ള അജ്ഞത ദൈവവഴികളിൽ നടക്കുന്നതിന് മനുഷ്യരെ അനുവദിക്കുകയില്ല. ദൈവവചനത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത് അറിയുക എന്നുള്ളത് എത്ര പ്രധാനപ്പെട്ട സംഗതിയാകുന്നു. ആദ്യം മുതൽ തന്നെ സാത്താൻ ദൈവവചനത്തെ ആക്രമിച്ചതായി നാം കാണുന്നു. ഏദൻ തോട്ടത്തിൽ ഹവ്വായെ അനുസരണക്കേടിലേക്ക് നയിച്ച ആ സംഭവത്തിൽ അവൻ ആദ്യം ചോദിച്ചത് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്നായിരുന്നു. ഒരിക്കൽ നാം ദൈവവചനത്തെ ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നാം സാത്താന്റെ മറ്റ് ആക്രമണങ്ങളാൽ മുറിവേൽക്കാവുന്ന ഒരു അവസ്ഥയിലായിത്തീരുന്നു. ദൈവവചനത്തിലെ സത്യം മാത്രമേ പിശാചിന്റെ വഞ്ചനയിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയുള്ളൂ. ഇന്ന് നാം ജീവിക്കേണ്ടത് ദൈവവചനത്തിന്റെ വെളിച്ചത്തിലായിരിക്കണം. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരെയും നാം പരിശോധിക്കേണ്ടതുണ്ട്. തുടർന്ന് നാം തിരുവചനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ഈ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക അഭിഷേകം തന്നെ എനിക്ക് വേണം എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇന്ന് മിക്കപ്പോഴും വ്യക്തമാക്കാത്ത ഒരു വേർതിരിവ് ഇവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നു. 18-19 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. 17-18 വാക്യങ്ങളിൽ യൂദ ഫലത്തിൽ പറയുന്നത് അപ്പസ്തോലന്മാർ നിങ്ങളോട് പറഞ്ഞത് എന്തെന്ന് ഓർക്കുക. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അതായത് വിശ്വാസം വിട്ട് മാറിപ്പോകുന്നവരുടെ ആഗ്രഹം മൊത്തത്തിൽ ദൈവത്തിൽ നിന്നും ദൈവഹിതത്തിൽ നിന്നും മാറിയാണ്. വിശ്വാസം വിട്ട് മാറിപ്പോയവരുടെ ആഗ്രഹം മൊത്തത്തിൽ ദൈവത്തിൽ നിന്നും ദൈവഹിതത്തിൽ നിന്നും മാറിയാണ്, വ്യതിചലിച്ചാണ്. 19-ാം വാക്യത്തിൽ യൂദ വിശ്വാസത്യാഗികളെ നിർവചിക്കുന്നു. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. യൂദ ഇതിനോടകം ഒരു വിശ്വാസത്യാഗിയുടെ അനേകം വിവരണങ്ങൾ നമുക്ക് നൽകി. ഇനിയും അങ്ങനെ ഒരുവനെ തെറ്റിദ്ധരിക്കുവാൻ യാതൊരു കാരണവുമില്ല. അവനെ കാണുമ്പോൾ തന്നെ നാം അറിയണം. അങ്ങനെ അറിയുവാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ പറയുന്നത് കേൾക്കുമ്പോൾ തീർച്ചയായും ഉറപ്പായി മനസ്സിലാക്കിയിരിക്കണം. വീണ്ടും ജനനം പ്രാപിക്കാത്തൊരു വ്യക്തിയെ, ഒരു സഭാ ശുശ്രൂഷകനെ ദൈവവചനത്താൽ നമുക്ക് പരീക്ഷിച്ചറിയാവുന്നതാണ്. അങ്ങനെ പരീക്ഷിക്കുന്നത് ഏതോ മഹാപാപമാകുന്നു എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഞാൻ പറയട്ടെ, അങ്ങനെ പരീക്ഷിക്കാത്തതാകുന്നു മഹാപാപം. ഓരോരുത്തരുടെ ആത്മീയത അളക്കുവാനായി സാധാരണ ഞാൻ ഉപയോഗിക്കാറുള്ള മീറ്ററാണ് ഈ ദൈവവചനം. ഞാൻ ദൈവവചനം നൽകി കഴിയുമ്പോൾ ആളുകളുടെ പ്രതികരണം ഈ പറഞ്ഞ മീറ്റർ രേഖപ്പെടുത്തും. തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെയും തങ്ങളുടെ കുടുംബജീവിതത്തെയും ഈ ദൈവവചനം എപ്രകാരമാണ് രൂപാന്തരപ്പെടുത്തിയതെന്ന് ഒരു കൂട്ടം എന്നോട് പറയുന്നു. കത്തുകളിലൂടെയും നേരിട്ടും തങ്ങളുടെ ജീവിതത്തിലുണ്ടായ രൂപാന്തരത്തെക്കുറിച്ച് പറയുന്നവർ വളരെയാണ്. സത്യമറിയാതെ അവിടെയും ഇവിടെയും ഓടിയിരുന്ന അനേകർക്ക് ദൈവവചനത്തിലേക്ക് വന്ന് അതിനെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി കാണുവാൻ സാധിച്ച അവസ്ഥ. വിശ്വാസികളായിരുന്ന അനേകർക്ക് തന്നെ ആകെ വ്യത്യാസത്തിന്റെ അനുഭവമായി തീർന്നത് ഈ വചന പഠനമാകുന്നു. അതേസമയം തന്നെ വേറൊരു കൂട്ടമുണ്ട്. അവർ ചിന്തിക്കുന്നത് എന്നെ പോലെ ഒരു ഭോഷനില്ല എന്നാണ്. എന്നും വെളുപ്പാങ്കാലത്ത് ജനങ്ങളെ വിളിച്ചുണർത്തി ഈ സിദ്ധാന്തമെല്ലാം പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പാവങ്ങളെ സഹായിക്കുന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ ഈ പാവങ്ങളെ സഹായിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങുന്നവർ ഓരോ ദിവസവും കൂടിക്കൂടി വന്നിട്ടും ദാരിദ്ര്യം അതിനേക്കാൾ കൂടുന്നതാണല്ലോ നാം കാണുന്നത്. പാവങ്ങൾ കൂടുകയാണല്ലോ. അടിസ്ഥാനപരമായി മനുഷ്യൻ ആവശ്യമായത് നൽകാതെ എന്തെല്ലാം ചെയ്താൽ എന്താണ് പ്രയോജനം? വീണ്ടും ജനനം പ്രാപിക്കാത്തൊരു വ്യക്തിയെ ദൈവവചനത്താൽ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. അപ്പസ്തോലന്മാർ പ്രവചിച്ചത് അന്ത്യകാലത്ത് ദൈവവചനത്തെ നിഷേധിക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്നത്രേ. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് എഴുതിയത് യൂദ എടുത്തു പറയുന്നതാണ് നാം കാണുന്നത്. എന്നാൽ പൗലോസും യോഹന്നാനും തങ്ങളുടെ വായനക്കാരെ വിശ്വാസത്യാഗികൾ വരുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതായി കാണുന്നു. തിമത്യോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിലും 2-ാം ലേഖനം 3-ാം അധ്യായത്തിലും യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളിലും 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും ഈ മുന്നറിയിപ്പ് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു മുന്നറിയിപ്പ് പല പ്രാവശ്യം നൽകിയിരിക്കുമ്പോൾ അത് ഗൗരവമായി എടുക്കുവാൻ അത് നമ്മെ പ്രേരിപ്പിക്കുന്നു. മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു എന്ന് 2 പത്രോസ് 3:3 കാണുന്ന പ്രയോഗം തന്നെ യൂദ തൻ്റെ 16-ാം വാക്യത്തിലും 18-ാം വാക്യത്തിലും എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ട് ദുരുപദേഷ്ടാക്കന്മാർ, വിശ്വാസത്യാഗികൾ ദൈവത്തിൻ്റെ സത്യം ത്യജിക്കുന്നു എന്ന് അത് വിശദീകരിക്കുന്നു. അവർ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നത് മാത്രമാകുന്നു അതിൻ്റെ കാരണം. എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ദൈവം അവരോട് പറയുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. തങ്ങളുടെ സ്വന്തം പാപമയമായ മോഹങ്ങളെ സംതൃപ്തിപ്പെടുത്തുവാൻ അവർ തത്രപ്പെടുന്നു. അവരുടെ സ്വാർത്ഥപരമായ ജീവിതത്തെ ദൈവവചനം കുറ്റപ്പെടുത്തുന്നു. എനിക്ക് ദൈവവചനത്തെ അംഗീകരിക്കുവാൻ ബുദ്ധിപരമായി സാധിക്കുന്നില്ല എന്ന് ഒരു വ്യക്തി പറയുമ്പോൾ മിക്കവാറും അവന് സദാചാരപരമായ പ്രശ്നം ഉണ്ടാകുവാനാണ് സാധ്യത. കാരണം അവൻ ചെയ്യുന്നതിനോട് ദൈവവചനം വിപരീതമാണ്. അതുകൊണ്ട് തെറ്റ് മറയ്ക്കുവാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അവൻ ഈ മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത്. ബൈബിളിലെ സത്യം അറിയുവാനുള്ള ഒരേ ഒരു മാർഗം അതിനെ അനുസരിക്കുന്നതാണ്. തൻ്റെ ഭോഷ്ക് നമ്മിൽ കുത്തിത്തിരുകുന്നതിന് മുൻപ് സാത്താൻ ദൈവവചനത്തിലെ സത്യത്തെ മാറ്റണം. അത് അവന് വാദിച്ച് നീക്കിക്കളയുവാൻ സാധിക്കാത്ത പക്ഷം അവൻ അതിനെ പരിഹസിച്ച് നീക്കും. കൂടെ ചിരിക്കുവാൻ അവന് ചിലരെ കിട്ടുകയും ചെയ്യും എന്നതാണ് വാസ്തവം. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ. 1-ാമതായി യൂദ പറയുന്നത് ഈ വിശ്വാസത്യാഗികൾ സഭയിൽ ഭിന്നതയുണ്ടാക്കുന്നവരാണ്. സത്യത്തിനു വേണ്ടി നിൽക്കുമ്പോൾ തെറ്റായി പോകുന്നവർ പുറത്താക്കുന്നതിനെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, ജഡീകമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി സഭയെ ഭിന്നിപ്പിക്കുന്നതാണ് ഇവിടുത്തെ വിഷയം. ദൈവജനത്തെ അംഗീകരിക്കുകയും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ തള്ളിക്കളയാതെ ഇരിക്കുകയും ചെയ്യുന്നവർ തമ്മിൽ ഭിന്നിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അടിസ്ഥാന സത്യങ്ങളിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നോർക്കണം. ക്രിസ്തീയ സഭയിൽ ഏറ്റവും അധികം ഭിന്നിപ്പ് കൊണ്ടുവരുന്നവരാണ് ഈ ആധുനിക ദൈവശാസ്ത്രക്കാർ, ലിബറൽസ്. യേശുക്രിസ്തുവിനേക്കാൾ ഏറെ പരിശുദ്ധാത്മാവിന് സ്ഥാനം നൽകുന്നവരും ഭിന്നിപ്പുണ്ടാക്കുന്നവർ ആകുന്നു എന്നോർക്കണം. ഭിന്നിപ്പുണ്ടാക്കുന്നവർ പലപ്പോഴും അത് അറിയുന്നില്ല എന്നത് ഒരു വാസ്തവമാണ്. എന്നാൽ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ അവർ സ്വയം പരിശോധിച്ചാൽ സംഗതി മനസ്സിലാകും. ഈ കാര്യത്തിൽ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇവർ പ്രാകൃതന്മാർ. ഇതിന്റെ അർത്ഥം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ജീവിതം എന്നാണ്. അതായത് സ്വയകേന്ദ്രീകൃതം, എപ്പോഴും തന്നെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ശീലമുള്ള ഒരു ജീവിതം പ്രാകൃതം. അല്ലാതെ പ്രാകൃതമായി വസ്ത്രധാരണം ചെയ്തു അല്ലെങ്കിൽ പ്രാകൃതമായി നടക്കുന്നു എന്ന അർത്ഥത്തിലല്ല. അതിൽ സ്വയം മാത്രമാണ് പ്രധാനപ്പെട്ടത്. ഞാൻ മാത്രം ആദ്യം വരുന്നു. അത് സ്വാർത്ഥതയാണ്, അത് സ്വാഭാവികമാണ്. വീണ്ടും ജനനം പ്രാപിക്കാത്ത മനുഷ്യന്റെ അല്ലെങ്കിൽ പുതുക്കപ്പെടാത്ത ഒരുവന്റെ സ്വഭാവമാണത്. വിഡ്ഢിയായ ഒരു ധനികന്റെ ഉപമ യേശു കർത്താവ് പറഞ്ഞപ്പോൾ ഇത് വ്യക്തമാക്കിയുണ്ടായി. തന്റെ ഭൂമി നന്നായി വിളഞ്ഞു എന്ന് കണ്ടപ്പോൾ അവൻ തന്നോട് തന്നെ, നിനക്കേറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്ക, തിന്നുക, കുടിക്കുക, ആനന്ദിക്ക എന്ന് പറയുന്നു. അവന് തന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുവാൻ കഴിയുന്നുള്ളൂ. തൻ്റെതായ വൃത്തത്തിൽ നിന്നും വെളിയിൽ ചിന്തിക്കുവാൻ അവന് കഴിയുന്നില്ല. ദൈവം അവനെ മൂഢൻ എന്നാണ് വിളിക്കുന്നത്. ഓരോ വ്യക്തിയിലെയും ഞാൻ എന്ന തനതായ അസ്തിത്വത്തിൻ്റെ കേന്ദ്രമാകുന്നു ദേഹി. ഇത് ഓരോ മനുഷ്യനിലും അവനിലെ ശ്രേഷ്ഠമായ ആ ആത്മാവിനാലും താഴ്ന്ന ഭാഗമായ ദേഹത്താലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇതിലൊന്ന് മുകളിലേക്കും മറ്റൊന്ന് താഴേക്കും പിടിച്ചുകൊണ്ടും ഇരിക്കുന്നു. താഴ്ന്ന തരത്തിലുള്ള ആഗ്രഹങ്ങൾക്ക് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി ജഡമയനും, തൻ്റെ ആത്മാവിൻ്റെ സംസർഗത്താൽ ദൈവത്തിൻ്റെ ആത്മാവോട് ചേർന്ന് പ്രവർത്തിക്കുന്നവൻ തൻ്റെ ജീവിതത്തിലെ ഉയർന്ന തലങ്ങളിലും ആണ്. അതെ, ആത്മീയൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ, അതെ, സ്വയത്തെക്കുറിച്ചും സ്വയ താല്പര്യങ്ങളെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്നവൻ, അത് മൃഗീയമാകാം ബുദ്ധിപരമാകാം, അവനാണ് പ്രാകൃതൻ, സ്വാർത്ഥ മനുഷ്യൻ. അവിടെ ആത്മാവിനെ താഴ്ത്തിക്കളഞ്ഞിരിക്കുന്നു. ദേഹിയിലും താണ ഒരവസ്ഥ. പ്രാകൃത മനുഷ്യൻ ജഡസ്വഭാവമുള്ളവൻ, ഒരു സ്വാർത്ഥനാണ്, ഒരു മൃഗത്തെ പോലെ ജീവിക്കുന്നവൻ. തനിക്ക് ലഭിക്കുവാൻ കഴിയുന്നതെല്ലാം തനിക്ക് കിട്ടണം എന്ന് മാത്രമാണ് അവന്റെ ചിന്ത. തനിക്ക് കഴിക്കാവുന്ന അത്രയും ഭക്ഷണം, അല്പം കൂടി കൂടുതൽ കഴിക്കുവാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഏതെല്ലാം മാർഗത്തിലൂടെ എത്രയും അധികം പണം കിട്ടാമോ അത്രയും സ്വരുക്കൂട്ടുവാൻ അവൻ തത്രപ്പെട്ടോടുന്നു. മറ്റുള്ളവരുടെ അംഗീകാരവും അവന് വേണം. അവൻ ജീവിക്കുന്നത് അവന് വേണ്ടി മാത്രം. അവനെന്ന് പറഞ്ഞാൽ അവന്റെ ജഡത്തിന് വേണ്ടി മാത്രം. സ്വന്തം താല്പര്യങ്ങൾക്കെതിരായി വരുന്നത് എന്തും അവൻ തട്ടിത്തെറിപ്പിക്കും. ആർക്കെന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവനൊരു പ്രശ്നമേ അല്ല. എന്റെ സുഖം, എന്റെ സ്ഥാനം, എന്റെ പ്രശസ്തി, എന്റെ ധനം, എന്റെ എന്റെ എന്റെ, അത് മാത്രം, അതൊക്കെ മാത്രമാകുന്നു അവൻ എപ്പോഴും ചിന്തിക്കുന്നത്. മൃഗങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. ഇത് നേടുവാൻ എല്ലാ മൂല്യങ്ങളും അവർ കാറ്റിൽ പറത്തും. ഇത് സംരക്ഷിക്കുവാൻ ആരുടെ കഴുത്ത് വേണമെങ്കിലും അറക്കും. ഇന്ന് ഭൗതികവാദം മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിന്റെ ശരിയായ ഒരു ചിത്രം ഇവിടെ കാണുന്നു. ഒരു മനുഷ്യന്റെ സ്വാഭാവിക രൂപം ഇതത്രേ. വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചാൽ, അതെ, ദൈവത്തെക്കാൾ കൂടുതൽ പണത്തെയും സുഖത്തെയും സ്ഥാനമാനങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നവർ സഭയെ ഭിന്നിപ്പിക്കുന്നവരാണ്. യഥാർത്ഥ കൂട്ടായ്മയിൽ നിന്നും ജനങ്ങളെ ദുരുപദേശത്തിലേക്കും പാഷാണ മതങ്ങളിലേക്കും നയിക്കും. തങ്ങൾക്ക് വലുതെന്ന് തോന്നുന്ന ധനവും സുഖവും സ്ഥാനമാനങ്ങളും വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന മാർഗം മാത്രമാണ് ഭക്തിയും ആത്മീയതയും ദൈവവുമൊക്കെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. തങ്ങളുടെ സൗകര്യത്തിന് നിൽക്കുന്നതായ, തങ്ങളുടെ അജ്ഞാനുവർത്തിയായി നിൽക്കുന്നതായ ഒരു വ്യക്തി മാത്രമാണ് അവർക്ക് ദൈവം. തങ്ങളുടെ സമനില തെറ്റിയ സ്ഥിതിയിലായതിനാൽ ഏതെങ്കിലും മാനസിക രോഗി കാണിക്കുന്നതും പറയുന്നതുമായ മാർഗങ്ങളിലേക്ക് അവർ തിരിയുന്നു. അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 20:30 നാം വായിക്കുന്നത്, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. ഈ വിശ്വാസത്യാഗികളുടെ അവകാശവാദം സാധാരണ നിങ്ങളുടെ സഭയ്ക്കില്ലാത്തതായ ഒരു ആഴമായ അറിവ് ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്കുള്ളതിനേക്കാൾ പ്രവചനത്തെ സംബന്ധിച്ചും ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ചും ഒരു നല്ല അറിവ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളാണ് വാസ്തവത്തിൽ വേർപെട്ടവർ. അപ്പസ്തോലന്മാർ പറഞ്ഞതിനേക്കാൾ ഉന്നതമായ ഗുണങ്ങൾ ഉള്ള ഒരു മതം അവർ വാഗ്ദാനം ചെയ്യുന്നു. ദുരുപദേഷ്ടാക്കന്മാർ സഭയെ ഭിന്നിപ്പിക്കുക മാത്രമല്ല, അവർ സഭയെ വഞ്ചിക്കുകയും ചെയ്യുന്നു. കാരണം അവർ പ്രാകൃതന്മാരും ആത്മാവില്ലാത്തവരുമാണ്. ആത്മികം എന്നുള്ളതിന്റെ വിപരീതമാണ് പ്രാകൃതം എന്നുള്ളത്. കൊരിന്ത്യർക്കെഴുതിയ 1:14-16 ഈ വിധത്തിലാണ് പൗലോസ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ദുരുപദേഷ്ടാക്കന്മാർ ദൈവാത്മാവില്ലാത്തവർ ആയതിനാൽ അവർ തങ്ങളുടെ സ്വാഭാവിക മനസംബന്ധിയായ ശക്തിയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നു. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ ഭവിച്ചിട്ടുള്ള ഒരു പരിതാപകരമായ അവസ്ഥ എന്തെന്നാൽ, ദൈവജനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും മനസംബന്ധിയായ അഥവാ മനഃശാസ്ത്രപരമായി ചെയ്യുന്ന ആത്മീയ ശുശ്രൂഷകളെ പോലുള്ളതും പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ ശുശ്രൂഷയും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയാതെ വരും. യേശുവിന്റെ നാമം ഉച്ചരിച്ചതുകൊണ്ടെല്ലാം ആത്മാവിന്റെ ശുശ്രൂഷയാകണമെന്നില്ല. 66 പുസ്തകങ്ങൾ അടങ്ങിയ ദൈവവചനത്തിന് വിപരീതമായി പഠിപ്പിക്കുമ്പോൾ തന്നെ വളരെയേറെ അത്ഭുതങ്ങൾ നടക്കുന്ന ഇടങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അത് ആത്മാവിന്റെ ശുശ്രൂഷ അല്ല എന്നോർക്കണം. അതെ, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയല്ല. അവരെക്കുറിച്ചാണ് യൂദ സംസാരിക്കുന്നത്. ഇന്ന് വളരെയേറെ മതപരമായ വിദഗ്ധ പ്രകടനങ്ങളുണ്ട്. തന്മൂലം വിശ്വാസികൾ അനേകരും ചിന്താക്കുഴപ്പത്തിലും കബളിപ്പിക്കപ്പെട്ട അവസ്ഥയിലുമാണ്. സമാഗമന കൂടാരത്തിൽ അന്യാഗ്നി ഉണ്ടായിരുന്നതുപോലെ ഇന്ന് സഭയിൽ അന്യാഗ്നി വളരെയുണ്ട്. അതുകൊണ്ട് തന്നെ നാം വളരെയേറെ സൂക്ഷ്മതയോടെ നമുക്കുള്ള വിവേചനാശക്തി ഉപയോഗിക്കണം. എങ്ങനെയാണ് ഈ മനസംബന്ധിയായതും ആത്മീകമായതും തമ്മിൽ നാം തിരിച്ചറിയുന്നത്? രണ്ടും മിക്കവാറും ഒരുപോലെയാണ്. മിക്കവാറും ആത്മീകമായതിനേക്കാൾ ആകർഷകമായി കാണപ്പെടുന്നത് മറ്റേതാണ് താനും. ഇവ തമ്മിൽ തിരിച്ചറിയുവാൻ നാം ദേഹിയും ആത്മാവും തമ്മിൽ വേർതിരിക്കുവാൻ കഴിവുള്ള ദൈവവചനം ഉപയോഗിക്കണം. എബ്രാലേഖനം 4:12 നാം കാണുന്നത്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ഞകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകും. ഇതിനേക്കാൾ നല്ലൊരു മാർഗം മറ്റെന്താണ്? ദൈവവചനത്തിന് വിപരീതമായി പോകുന്ന യാതൊരു പ്രവർത്തനവും ദൈവീകമല്ല, ദൈവത്തിന്റെ ആത്മാവിനാലല്ല. ഉദാഹരണത്തിന്, ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുകയോ ക്രിസ്തുവിനോടുകൂടെ തന്നെ ഏതെങ്കിലും മനുഷ്യന് ദൈവത്വം നൽകുകയോ ചെയ്താൽ അത് വേദവിപരീതമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ ചെയ്യുന്നത് ആത്മീയമല്ല. വചനം മാത്രമല്ല, ദൈവമക്കൾ തങ്ങളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സാക്ഷ്യം ശ്രദ്ധയോടെ കേൾക്കണമെന്ന് റോമലേഖനത്തിൽ 8:16 വാക്യത്തിൽ നാം വായിക്കും. ഒരു ദൈവപൈതൽ ആത്മാവിന്റെ ശുശ്രൂഷ അല്ലാത്തിടത്ത് ചെന്നാൽ അസ്വസ്ഥനാകും, ഹൃദയത്തിന്റെ ഒരുമ നഷ്ടപ്പെടും. മനസംബന്ധിയായ ഒരു ശുശ്രൂഷ മനുഷ്യനെ മഹത്വപ്പെടുത്തുന്നതാകും, എന്നാൽ ആത്മാവ് യേശു കർത്താവിനെ മഹത്വപ്പെടുത്തും. ആത്മാവ് വചനത്തിലൂടെ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ ആത്മീയ വർധനയുണ്ടാകും. എന്നാൽ ദേഹി ഒരു ശുശ്രൂഷ ഉത്പാദിപ്പിക്കുക മാത്രമാണെങ്കിൽ അവിടെ വിനോദമോ അങ്ങേയറ്റം ബുദ്ധിപരമായ ഒരു അറിവോ മാത്രമാകും. ഞാനത് ഒന്നുകൂടെ പറയാം, കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാകും. ആത്മാവ് വചനത്തിലൂടെ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ ആത്മീയ വർധനയുണ്ടാകും. എന്നാൽ ദേഹി ഒരു ശുശ്രൂഷ ഉത്പാദിപ്പിക്കുക മാത്രമാണെങ്കിൽ അവിടെ വിനോദമോ അങ്ങേയറ്റം ബുദ്ധിപരമായൊരു അറിവോ മാത്രമാകും. ഇത് നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഓരോ പ്രവർത്തനങ്ങളിൽ വിലയിരുത്തുവാനായി ഉപയോഗിക്കാവുന്ന പരീക്ഷണമാകും. ഏതെങ്കിലും സ്ഥാനത്ത് നടക്കുന്നതായിട്ടുള്ള ഒരു ശുശ്രൂഷ കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രം ഉയർത്തുന്നതാകുന്നു എങ്കിൽ, അതിനോടുകൂടെ വേറൊരു കാര്യം കൂടെ വേണം, ആ ശുശ്രൂഷ മൂലം ദൈവമക്കൾ ആത്മീയ വർധന പ്രാപിക്കുന്നുവെങ്കിൽ, ഈ രണ്ട് കാര്യം, കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തണം, ദൈവമക്കൾ ആത്മീയ വർധന പ്രാപിക്കണം, ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ അത് ദൈവാത്മാവിന്റെ പ്രവർത്തനമാകും. ഇത് രണ്ടും നടക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അത് ദൈവിക പ്രവർത്തനം ആകണമെന്നില്ല. നമ്മുടെ ആത്മാക്കളോട് ശുശ്രൂഷിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ കഴിയും. അങ്ങനെ നാം ക്രിസ്തുവിനോട് കൂടുതൽ കൂടുതൽ അനുരൂപരാകുവാൻ തുടങ്ങും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്നതായ ശുശ്രൂഷ ദൈവാത്മാവിന്റെ പ്രവർത്തനമാണോ? അശുദ്ധാത്മാവും അതുപോലെ തന്നെ പ്രവർത്തിക്കുവാൻ ഒരുമ്പെട്ടിറങ്ങിയിട്ടുണ്ട് എന്ന് മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് സ്വയപരിശോധന ചെയ്യുക.